ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ ചിന്തയ്ക്കായി രണ്ട് രാജാക്കന്മാർ 7:9. സെക്കൻഡ് കിങ് ചാപ്റ്റർ 7:9. സെക്കൻഡ് കിങ് ചാപ്റ്റർ 7:9. പിന്നെ അവർ തമ്മിൽ തമ്മിൽ, നാം ചെയ്യുന്നത് ശരിയല്ല, ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നു, നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ഒരു കാര്യം നാം ചെയ്യുക, വൺ തിങ് വി ഡു. 1952 തൊഴിൽ രംഗത്തിൻ്റെ ചുമതല വഹിക്കുന്ന അമേരിക്കയിലെ ഒരു സംഘടന പല ക്രൈസ്തവ സംഘടനകളോടും ഒരു ബാലനെ ദത്തെടുക്കുവാനും നശിച്ചു പോകാതെ വളർത്തുവാനും ആവശ്യപ്പെട്ടു. പക്ഷെ ആരും അതിന് തയ്യാറായില്ല. മകനെ തനിയാക്കി ജോലിക്ക് പോകുന്ന അമ്മയ്ക്ക് അവനെ ശ്രദ്ധിപ്പാനും കഴിഞ്ഞില്ല. അല്ലാതെ അമ്മയുടെ മുമ്പിൽ വേറൊരു പരിഹാര മാർഗമില്ലായിരുന്നു. തനിയെ ആഹാരം പാകം ചെയ്ത് കഴിച്ച് ആരോട് ഒരു ബന്ധവുമില്ലാതെ അലഞ്ഞു നടന്ന് ജീവിതം നയിക്കുന്ന ഒരു ബാലനായി അവൻ മാറി. അവൻ യൗവനത്തിലേക്ക് പ്രവേശിച്ചു. ആരും അവനെ പരിഗണിച്ചില്ല. താൻ തോന്നിയായി വളർന്നവനോ സ്നേഹം കരുതൽ ഇവയൊന്നും അറിയാത്തവനായും തീർന്നു. ക്രിസ്തീയ സംഘടനകളോ കുടുംബങ്ങളോ അവനെ ഏറ്റെടുത്തിരുന്നു എങ്കിൽ ഫലമുണ്ടായിരുന്നു. ഇനി യുവാവായതിനു ശേഷം ആരെങ്കിലും അവനെ ഏറ്റെടുക്കുകയോ അവനെ ഉപദേശിക്കുകയോ ചെയ്താൽ ഫലമില്ല. മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, കതിരിന്മേൽ വളം വയ്ക്കരുത്. കതിരിന്മേൽ വളം വെച്ചാൽ ഒരു പ്രയോജനവുമില്ല എന്നത് ഈ യുവാവിൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായി. യുവാവായ അവനോട് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊടുത്താൽ പ്രയോജനമുണ്ടാകത്തില്ല എന്നതിൻ്റെ തെളിവായിരുന്നു ഓസ്വാൾഡ് എന്ന ഈ യുവാവ്. 1963 അമേരിക്കൻ പ്രസിഡന്റായ ജോൺ എഫ് കെന്നഡിയെ വെടിവെച്ച് കൊന്നത്. ചെയ്യാനുള്ളത് കൃത്യസമയത്ത് ചെയ്താൽ മാത്രമേ അതിന് ഫലമുണ്ടാകുകയുള്ളൂ. ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ പിന്നെ സങ്കടപ്പെട്ടതുകൊണ്ടും ഫലമില്ല. ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച് നടന്ന് എല്ലാവരിലും ഭയമുളവാക്കിയ ഒരു യുവാവായിരുന്നു ശൗൽ. ഈ ചെറുപ്പക്കാരനോട് യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? സുവാർത്ത കൈവശമുണ്ടായിട്ടും സൗജന്യമായി ലഭിച്ചിട്ടും അറിയാൻ ആഗ്രഹിക്കാതെയും അറിയിക്കാതെയും ഇരിക്കുന്നവരോട് കർത്താവ് ഇതേ ചോദ്യം ചോദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ രക്ഷകനെ പറ്റി നീ ആരോടും പറയാത്തതെന്ത്? ശൗലേ ശൗലേ എന്നുള്ള സ്ഥാനത്ത് നമ്മുടെ ഓരോരുത്തരുടെയും പേര് ചേർത്ത് നാം ഒന്ന് ചോദിച്ചാൽ നാം എന്തിന് യേശുവിനെ ഉപദ്രവിക്കുന്നു എന്ന ചോദ്യം നമ്മളിൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്നതാണ്. നാം നിത്യജീവൻ അവകാശികളാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും നല്ല ശമര്യക്കാരൻ്റെ ഉപമയിൽ കൂടി യേശു നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ശൗലിൻ്റെ ദമസ്കോസിലേക്ക് പോകാം എന്ന തീരുമാനം ദൈവിക നിർദ്ദേശത്തിൻ്റെ അനുസരണമായിരുന്നു. യെരുശലേമിലേക്ക് പോയിരുന്നു എങ്കിൽ സുവാർത്ത അറിയിക്കേണ്ട ചുമതല ശൗലിന് ലഭിക്കയില്ലായിരുന്നു. വീണ്ടും ആ പഴയ വഴിയിൽ തന്നെ അവനാകുമായിരുന്നു. എന്നാൽ ശൗൽ തിരഞ്ഞെടുത്തത് യെരുശലേമല്ല, ദമസ്കോസായിരുന്നു. സുവാർത്ത മറ്റുള്ളവരിലേക്ക് പകരുന്ന ജോലി, യെറുശലേമോ ദമസ്കോസോ, ഏതാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ്? നമ്മുടെ മുമ്പിലും ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കുന്നു. നാം ഏത് തിരഞ്ഞെടുക്കും? ഇന്നത്തെ നമ്മുടെ വായന ഭാഗത്ത് സമൂഹം അവഗണിച്ച നാല് കുഷ്ഠരോഗികളെ നമുക്ക് കാണാം. ഒരു ദേശത്തിന് വേണ്ട സുവാർത്ത അറിയിപ്പാൻ യഹോവ നിയോഗിച്ചത് ഇവരെയാണ്. ദേശത്തെ ക്ഷാമമായപ്പോൾ യഹോവ അവരെ എത്തിച്ചത് ശത്രുപാളയത്തിലാണ്. ഇവിടെ എന്നെ ആകർഷിച്ച ഏറ്റവും വലിയൊരു കാര്യം, സന്ധ്യായാമത്തിലാണ് അവർ പുറപ്പെട്ടത്. സന്ധ്യായാമത്തിൽ പുറപ്പെട്ടവർ എത്തിച്ചേർന്നത് ശത്രു പട്ടാളത്തിലേക്കാണ് അവർ പോയതെങ്കിലും പട്ടാളമില്ലാത്ത സുഭിക്ഷതയുടെ മധ്യത്തിലാണ് ദൈവം അവരെ എത്തിച്ചത്. ഓർക്കുക, സന്ധ്യായാമത്തിൽ പുറപ്പെടുന്നവനെ സന്ധ്യായാമത്തിൽ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച്, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവൻ്റെ ജീവിതത്തിലെ മുൻപോട്ടുള്ള യാത്രയിൽ അവൻ്റെ പ്രതികൂലങ്ങളെ മാറ്റിക്കൊടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ വാക്കുകൾ. സന്ധ്യായാമത്തിൽ ശത്രുപാളയത്തിലേക്കാണ് അവർ പോയതെങ്കിലും പട്ടാളമില്ലാത്ത ആഹാര സാധനങ്ങൾ സുഭിക്ഷമായുള്ള ഒരു വലിയ സ്ഥലത്തേക്കാണ് ദൈവം അവരെ എത്തിച്ചത്. ഈ നാല് കുഷ്ഠരോഗികളും അവർക്കാവശ്യത്തിനുള്ളത് കരുതിക്കഴിഞ്ഞു. അപ്പോഴാണ് അവർക്ക് സുബോധം വന്നത്. അതാണ് അവർ തമ്മിൽ തമ്മിൽ പറയുന്നത്, നാം ചെയ്യുന്നത് ശരിയല്ല. ഇന്ന് പലർക്കും തോന്നാത്ത ഒരു കാര്യമാണ് അവരവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള മനസ്സും ആ തോന്നലും ഇന്ന് പലർക്കുമില്ല. എല്ലാവരും ധരിക്കുന്നത് അവരവർ ചെയ്യുന്നത് ശരിയാണെന്ന്. എന്നാൽ ഓർക്കുക, സമൂഹം നിഷിദ്ധരായി കരുതിയ നാല് കുഷ്ഠരോഗികൾ അവർ സമൂഹത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നവരായിത്തീരുന്നു. നാം ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് അവർക്ക് തോന്നിയത് അതുകൊണ്ടാണ്. എന്താണ് കാരണം? ഇവിടെ സുഭിക്ഷമായ ഭക്ഷണമുണ്ട്, സകലവിധ നന്മകളും ഇവിടെയുണ്ട്. ഇതൊരു സദ്വർത്തമാനമാണ്. ഈ സദ്വർത്തമാനം മറ്റുള്ളവരെ അറിയിച്ചില്ലെങ്കിൽ നാം കുറ്റക്കാരാകും. നേരം പുലരും വരെ നമ്മുടെ മുമ്പിൽ സമയമുള്ളൂ. പുലരും മുമ്പേ, പുലരും വരെ നാം താമസിച്ചാൽ, പുലർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അറിയിക്കാനൊക്കത്തില്ല. അതിനു മുമ്പ് നമ്മൾ അറിയിക്കണം. കാരണം പുലർന്നു കഴിഞ്ഞാൽ നാം കുറ്റക്കാരായി മാറും. അതുകൊണ്ട് അവർ വേഗം ചെന്ന് അറിയിക്കേണ്ടവരെ അതറിയിച്ചു. അതെ, ചെയ്യുവാനുള്ളത് അവർ ചെയ്തു, അറിയിക്കേണ്ടിടത്ത് അവർ അറിയിച്ചു. ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിലാണ് ക്രിസ്ത്യാനി തിരയുന്നത്. ആ തിരയുന്നവരോട് ഒരു ചോദ്യം, നിങ്ങൾ ആരെയാ തിരയുന്നത്? ഉയർത്തെഴുന്നേറ്റ യേശുവിനെയോ? പലരും എന്റെ യേശു ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയും തിരയുന്നത് കല്ലറയിലാ. യേശു ജീവിക്കുന്നു എന്ന് പറയാത്തവർ ഓർക്കുക, ഒരു കാര്യം ചെയ്യാൻ ദൈവമേൽപ്പിച്ചാൽ ഈ സദ്വർത്തമാനം മറ്റുള്ളവരോട് അറിയിക്കുന്ന ജോലി ചെയ്യുവാൻ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചാൽ, അഥവാ പോക ചെന്നായ്ക്കളുടെ നടുവിലേക്ക് എന്ന് പറഞ്ഞാൽ പോകുക തന്നെ വേണം. നേരം പുലരും വരെ താമസിച്ചാൽ നിങ്ങൾ കുറ്റക്കാരാകും. അതുകൊണ്ട് ഈ സദ്വാർത്ത മറ്റുള്ളവരോട് അറിയിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. എന്താണ് സദ്വാർത്ത? നമുക്കുള്ള സദ്വാർത്ത സുവിശേഷമാണ്. ഈ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ഇത് അറിയിക്കുവാൻ നാം തയ്യാറാണോ? 2 തിമത്തിയോസ് 2:8 2 തിമത്തിയോസ് 2:8 എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പോസ്തോലനായ പൗലോസ് തിമത്തിയോസിന് എഴുതിയ ലേഖനത്തിൻ്റെ 2:2 ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ഈ സുവിശേഷത്തെ യഹോവ ഇല്ലെങ്കിൽ, യഹോവയെക്കുറിച്ച് നീ പറയുന്നില്ലെങ്കിൽ, ക്രൂശിനെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ, ഉയർത്തെഴുന്നേറ്റവനെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ, നീ പറയുന്നത് സുവിശേഷമല്ല. അതുകൊണ്ട് പറയേണ്ടുന്നത് മരിച്ചുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ കുറിച്ച് അത്രേ. അതാകുന്നു സുവിശേഷം. പ്രിയ ദൈവമക്കളെ, പൗലൂസ് പറഞ്ഞതുപോലെ തന്നെ പിൻപിലുള്ള പാരമ്പര്യങ്ങളെ മറക്കുക, ക്രിസ്തുവിനെ മറന്ന് പുണ്യവാളന്മാരെ കുറിച്ച് പറയുന്നവരല്ല. നീ പറയേണ്ടുന്നത് മരിച്ചുയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ച് അത്രേ. അതുകൊണ്ട് ആ പാരമ്പര്യത്തെയാണ് നീ പിടിക്കുന്നതെങ്കിൽ അതിനെ തള്ളിക്കളയുക, എന്നിട്ട് നീ ലാക്കിലേക്ക് ഓടുക. ആ പരമവിളി മാത്രം ശ്രദ്ധിക്കുക. നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്, ഒരോട്ടക്കളമുണ്ട്. പരമവിളി ലഭിച്ചവരായ നാം ആ ലാക്കിലേക്ക് ഓടുന്നവരാകണം. അനേകരെ ഈ സദ്വാർത്ഥയുമായി ഓടുന്നവരാക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ഒരു കാര്യം ചെയ്യുന്നവർ ആകുവാൻ, അതായത് സുവിശേഷം മറ്റുള്ളവരിലേക്ക് അറിയിക്കുന്നവരാകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. ഈ തീരുമാനം, ഒന്ന് മതിയെന്നുള്ള ആ തീരുമാനം, അതെടുക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനായി നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ നമ്മുടെ യഹോവ, അവനെ അത്രേ നാം കാത്തിരുന്നത്. അവൻ്റെ വചനം തരുന്ന രക്ഷയും സന്തോഷവും കണ്ടെത്തി ഭക്ഷിച്ച് അവനിൽ നമുക്ക് സന്തോഷിക്കാം. ഈ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകർന്ന് യഹോവ എൻ്റെ ജീവൻ്റെ ബലം എന്ന സുവിശേഷത്തെക്കുറിച്ച് പറവാൻ ലജ്ജയില്ലാത്തവരായി മുമ്പോട്ടോടുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെയും ആ പഴയ പാരമ്പര്യങ്ങളെ വിടുവാൻ ഉള്ള കൃപ അവിടുന്ന് നൽകണമേ. നിത്യതയെന്നുള്ള ലാക്കിലേക്ക് ഓടുവാൻ ഇവരെ ഓരോരുത്തരെയും അങ്ങ് ശക്തരാക്കുന്നതിനായി സ്തോത്രം. ഒരു മാസം കൂടെ അങ്ങയെക്കുറിച്ച് ചിന്തിപ്പാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായും സ്തോത്രം ചെയ്യുന്നു. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. bible.study.co.in വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു ആൾ.